പ്രൈസ് ദ ലോർഡ്. ഒരു സഹോദരനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരന് ഉപായം പ്രവർത്തിക്കുന്നു, വ്യാജം സംസാരിപ്പാൻ അവൻ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. യഹോവ തന്ന ഈ മുന്നറിയിപ്പിനെ മാനിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാം. വെൻ ഗോഡ് ഗിവ്സ് യു ന്യൂ ബിഗിനിങ്, ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ എൻഡിങ്. ബി താങ്ക്ഫുൾ ഫോർ ക്ലോസ്ഡ് ഡോഴ്സ്. ദേ ഓഫൻ ഗൈഡ് അസ് ദ റൈറ്റ് വൺ. ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒരിക്കൽ ഒരു നാട്ടിൻ പുറത്തൊരു ഉഴവ് മത്സരം നടന്നു. നാട്ടിൻ പുറത്തെ ക്ലബ്ബുകാർ സംഘടിപ്പിച്ചതാണത്. ഓരോ ജോഡി കാളയെ ഉപയോഗിച്ച് നിലവുഴുന്നതും നോക്കി മത്സര വിജയിയെ കണ്ടെത്തുവാൻ വിധികർത്താക്കളും എത്തി. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 പേർ ഫൈനൽ മത്സരത്തിന് ഓരോരുത്തരായി ഇറങ്ങി. ആദ്യം ഇറങ്ങിയവൻ ഉഴുവാൻ തുടങ്ങി. അവൻ കലപ്പയുടെ കൂർത്ത ഭാഗം പോകുന്ന വഴി ശ്രദ്ധിച്ചപ്പോൾ രണ്ടാമതിറങ്ങിയവൻ കലപ്പയുടെ പിടിയിൽ നോക്കിയാണ് ഉഴുതത്. അതിനാൽ ഇവർ രണ്ടുപേരും ഉഴുതത് നേർരേഖയല്ലായിരുന്നു. അവർ പരാജിതരാകുകയാണ് ചെയ്തത്. മൂന്നാമത്തവൻ വിജയിച്ചത് എങ്ങനെയെന്ന് അവനെ കൊണ്ട് തന്നെ വിധികർത്താക്കൾ പറയിപ്പിച്ചു. ഞാൻ ഫിനിഷിംഗ് പോയിന്റിലെ ഒരു മരം എൻ്റെ 2 കാളകളുടെയും മധ്യത്തിൽ കൂടി നോക്കിയതിനാൽ നേരെയുള്ള ഉഴവുചാൽ എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് ഭംഗിയായി എൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റിയത്. ആ ഫിനിഷിംഗ് പോയിന്റിലെ ഒരു മരത്തെ നോക്കി കൃത്യമായി അവൻ്റെ വഴി നേരെയായി. ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠം പഠിക്കാനില്ലേ കുഞ്ഞുങ്ങളെ? നമ്മുടെ നോട്ടം ക്രിസ്തുവിൻ്റെ മുഖത്തേക്കായാൽ നമ്മുടെ ലക്ഷ്യം തെറ്റത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് ശരിയായ രീതിയിൽ എത്തുവാൻ ആ നോട്ടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വചനത്തിൻ്റെ വരികളിൽ കൂടി നോക്കി നീ യാത്ര ചെയ്താൽ നമ്മുടെ യാത്ര കർത്താവിനോടൊപ്പം ആകും. അങ്ങനെ ആയാൽ ഒരു ഗുണമുണ്ട്. 1 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആറ്ററികത്ത് നട്ടതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നാൽ നോട്ടം തെറ്റിയവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അവർ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് വേണ്ടാത്ത സംസാരം ശ്രദ്ധിക്കും. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. പലപ്പോഴും ഈ സംസാരവും ഈ മറുപടികളും നമ്മെ തെറ്റായ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മൾ തെറ്റായ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ദൈവത്തെ വേദനിപ്പിക്കും. അപ്പോൾ ദൈവം തിരിഞ്ഞ് നമ്മളെയും നോക്കും. ഇതിന് നല്ല ഒരു ഉദാഹരണമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഈ നോട്ടം തെറ്റാതെ ഇരിക്കാൻ കർത്താവ് പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പ് തരും. ഫിനിഷിംഗ് പോയിൻ്റിലേക്ക് തന്നെ നിൻ്റെ നോട്ടം വേണമെന്നുള്ള ആ മനുഷ്യൻ്റെ തീരുമാനം പോലെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരും നമ്മുടെ തീരുമാനം മാറ്റാതിരിക്കാൻ. 31-ാമത്തെ വാക്യം മുതൽ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ നോക്കിയാൽ യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും. ശിഷ്യന്മാരോട് പറഞ്ഞതാ. എന്നാൽ പത്രോസ് 33-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടി പറയുന്നു, എല്ലാവരും നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. വീണ്ടും കർത്താവ് അവനോട് പറയുക, അതൊരു വലിയ പ്രധാനപ്പെട്ട മുന്നറിയിപ്പായിട്ട് അവനോട് പറയുക, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ അത് പറഞ്ഞതാ. പക്ഷെ പത്രോസ് അവിടെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതിൻ്റെ താഴത്തെ വാക്യം നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. നോക്കിയേ, ആദ്യം കർത്താവ് പറഞ്ഞതാ നിങ്ങളെല്ലാവരും എങ്കലിടറും. പത്രോസ് സ്വയം പറഞ്ഞു, ആരെല്ലാം പറഞ്ഞാലും ഞാൻ ഇപ്പം മാറിപ്പോകത്തില്ല, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുമെന്ന്. പക്ഷേ അവനോട് പറഞ്ഞു, നീ കോഴി കൂവും മുമ്പേ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞതുപോലെ മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയത്തില്ലെന്ന് എല്ലാ ശിഷ്യന്മാരും പറയുകയും ചെയ്തു. ഈ മുന്നറിയിപ്പ് അവർക്ക് കിട്ടിയിട്ടും പന്തിയിൽ ഇരുന്നവൻ തന്നെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ടും ഈ ശിഷ്യന്മാർക്ക് ബോധമില്ലാത്തവരായിരുന്നു, സുബോധം നഷ്ടപ്പെട്ടവരായിരുന്നു. അവരുടെ നോട്ടം തെറ്റി. നോട്ടം തെറ്റുന്നവന് സകലവും തെറ്റും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ കാണുന്നത് സംഭവിക്കയില്ല എന്ന് പറഞ്ഞവൻ അവൻ്റെ നോട്ടം തെറ്റി മാറിയപ്പോൾ അവൻ ഇരിക്കേണ്ടാത്തടത്ത് ചെന്നിരുന്നു. അതാ നമ്മൾ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ വഴിയിൽ നീ പോകേണ്ടി വരും, പാപികളുടെ വഴിയിൽ നീ നിൽക്കേണ്ടി വരും. എപ്പോൾ? നിന്റെ നോട്ടം തെറ്റിയാൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യത്തിനകത്ത് നോട്ടം തെറ്റിയ പത്രോസ് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ അകലം വിട്ടു പിഞ്ചെന്നു. കണ്ടോ, അകലം വിട്ടു. ക്രിസ്തുവുമായിട്ടുള്ള അകലം വർദ്ധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും. ക്രിസ്തുവുമായി അടുത്ത് നിൽക്കുന്നവന് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം അനുഭവിക്കാനിടയാകും. അകലം വിട്ട് നടന്നവൻ ചെന്നിരുന്നത് എവിടെയാണെന്നറിയാവോ? തീ കത്തിച്ചൊന്നിച്ചിരുന്നവരുടെ അടുക്കൽ അവൻ പോയിരുന്നു. പത്രോസും അവരുടെ നടുവിലിരുന്നു. ആദ്യത്തെ പരീക്ഷ അവന് വന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരു ബാല്യക്കാരത്തി അവനെ ഉറ്റുനോക്കിയിട്ട് ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. എടുത്ത വായിലെ അവൻ പറഞ്ഞത്, അയ്യോ ശ്രീയെ, ഞാനവനെ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരുവൻ അവനെ കണ്ടു. നീയും അവരുടെ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് ചോദിച്ചു. മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം, ആദ്യം പറഞ്ഞതിന് സോഫ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇച്ചിലൂടെ കട്ടിയായിട്ടാണ് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഒരു മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ വന്ന് ഇവനും അവനോട് കൂടെ ആയിരുന്നു. സത്യം, ഇവൻ ഗലീലക്കാരനല്ലയോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അവൻ പറഞ്ഞു തീരും മുമ്പ് കോഴി കൂകി. അപ്പോൾ പത്രോസ് ദുഃഖത്തോടെ കരഞ്ഞു. ഈ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകിക്കഴിഞ്ഞ ഉടനെ യേശു എന്ത് ചെയ്തു? 61-ാമത്തെ വാക്യത്തിൽ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. എനിക്ക് ആ ഒന്ന് നോക്കി എന്നുള്ളതാ എൻ്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം. മുന്നറിയിപ്പ് തന്നിട്ടും വീണ്ടും തെറ്റിയെയ്യുന്നവരെ കർത്താവ് ഒന്ന് നോക്കും. ആ നോട്ടത്തിൽ എന്തു വേദനയുണ്ടെന്നുള്ളത് ഓർത്തോണം. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവ് വേദനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിട വരുത്തരുത്. നീ തെറ്റായ വഴിയിൽ യാത്ര ചെയ്താൽ അവനെ അത് ഒത്തിരി വേദനിപ്പിക്കും. ദ ഓൺലി ടൈം യു ഷുഡ് എവർ ലുക്ക് ബാക്ക് is to see how far you have come. When God gives you a warning, ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ. ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ അതൊരു നല്ല അടയാളമാണെന്ന് കണ്ട് നിന്റെ തെറ്റിനെ തിരുത്താൻ നീ തയ്യാറാകുമോ? പ്രിയ കുഞ്ഞുങ്ങളെ, ഏകാഗ്ര ഹൃദയത്തോടെ നമുക്കവൻ്റെ പിന്നാലെ പോകാം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഒരിക്കലും ഇരിക്കല്ല. ഇന്നത്തെ ലോകം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നുള്ള വാക്കുകൾ കൊണ്ട് പ്രലോഭിപ്പിച്ച് നിങ്ങളെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുത്തും. പോകല്ലേ? വചനത്തിൽ ആശ്രയിക്കുക. ആശ്രയിക്കാൻ യോഗ്യൻ അവൻ മാത്രം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല നിർദ്ദേശങ്ങൾക്കായിട്ട് നന്ദി. മുന്നറിയിപ്പുകൾ തരുമ്പോൾ അതൊരു വാണിംഗ് ആണെന്ന് കണ്ട്, അത് ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മയാണെന്ന് കണ്ട്, ഒരു വാതിൽ അടയ്ക്കുമ്പോൾ അത് ഞങ്ങളുടെ നന്മയ്ക്കായി നല്ലതിനെ ഒന്ന് ഞങ്ങൾക്ക് കരുതാനാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ അപ്പൻ്റെ വാക്ക് അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ശ്രദ്ധയോടെ യഹോവയുടെ മുഖത്തേക്ക് നോക്കി അനുകമ്പയോടെ ഞങ്ങളെ കാണുന്ന പ്രിയനെ കണ്ട് സന്തോഷിപ്പാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരിക്കലും അങ്ങെ വേദനിപ്പിക്കുന്നവരാകരുതേ. അങ്ങ് ഞങ്ങളെ കണ്ട്, ഞങ്ങളുടെ വിശ്വാസം കണ്ട് സന്തോഷിക്കുന്നത് കാണുവാൻ, സന്തോഷത്തോടെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിലുള്ള വിശ്വാസം ദൃഢപ്പെടുത്തുവാൻ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളാരും വേണ്ടാത്തടത്ത് ചെന്നിരിക്കാൻ ഇട വരുത്തരുതേ. അതിന് ഞങ്ങളെ നിയന്ത്രിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. തെറ്റായ വഴിയിൽ പോകാതെ ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി. നല്ല വഴികാട്ടിയായി, നല്ല കാവൽക്കാരനായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടി ഇരിക്കണമേ. ഈ മാസവും ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തന്ന നല്ല വിഷയങ്ങൾക്കായി, നല്ല സ്നേഹത്തിനായി നന്ദി കർത്താവേ. കുഞ്ഞുങ്ങളെല്ലാം ആ നേരായ വഴിയിൽ നടക്കുവാൻ ദൈവമേ ഇവരെ എല്ലാം അനുവദിക്കണമേ. ബൈബിൾ സ്റ്റഡിയുടെ കേൾവിക്കാരെ എല്ലാം അവിടുത്തെ ആ തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ.